എആർഎൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്റ്റ് ലുക്ക്. ഐക്യരാഷ്ട്രസഭയുടെ ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുള്ള അവാർഡ് കേരളത്തിന് ലഭിക്കുന്നു. ലോക ആരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അദാനം ഗബ്രിയസസ് ആണ് യു എൻ ചാനലിലൂടെ അവാർഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ആരോഗ്യമേഖലയിൽ കേരളം ചെയ്യുന്ന വിശ്രമമില്ലാത്ത സേവനങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള 4 മാസത്തേക്ക് കൂടി കേരളത്തിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൌജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. 88,42,000 കുടുംബത്തിനാണ് ഇതിന്റെ ആശ്വാസം ലഭിക്കുക. കോവിഡ് പ്രതിസന്ധി കാലത്ത് കേരളത്തിൽ ഒരാളും പട്ടിണി കിടക്കരുതെന്ന ഉറച്ച തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിൽ ഇന്ന് 6,324 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. 21 പേർ കൂടി മരിച്ചതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 613 ആയി ഉയരുകയും ചെയ്തു. കോവിഡ് അവലോകന യോഗത്തിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം അറിയിച്ചത്.
നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം പ്രത്യേക രീതിയിൽ തുടരുകയാണ്. ഇന്ന് 6,324 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. മരണമടഞ്ഞവര് 21 പേരാണ്. 45,919 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. സമ്പർക്കം മൂലമാണ് 5,321 പേർക്ക് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്തത് 628 പേരാണ്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 105 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 54,989 സാമ്പിളുകൾ പരിശോധന നടത്തി. 3,168 പേർ രോഗവിമുക്തരായി. ഇപ്പോൾ കോവിഡ് വ്യാപനം അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒരു ഗുരുതരാവസ്ഥയിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്. മറ്റൊരു പ്രത്യേകത എന്നുള്ളത്, ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധ സ്ഥിരീകരിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. 883 പേർ, അതിൽ 820 പേർക്കും സമ്പർക്കം മൂലമാണ്. തിരുവനന്തപുരത്ത് വ്യാപനം മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്ന് 875 പേർക്ക് രോഗബാധയുണ്ടായി.
കോഴിക്കോട് നഗരത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ പാളയം മാർക്കറ്റ് അടച്ചു. ഇന്നലെ നടത്തിയ കോവിഡ് പരിശോധനയിൽ 233 പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് ജില്ലാ കലക്ടറുടെ ഉത്തരവ്. സെപ്റ്റംബർ 24 മുതൽ 30 വരെയാണ് മാർക്കറ്റ് അടയ്ക്കുന്നത്. വ്യാജപേരിൽ കോവിഡ് പരിശോധന നടത്തിയെന്ന പരാതിയിൽ കെഎസ്യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്തിനെതിരെ കേസെടുത്തു. ആൾമാറാട്ടം, പകർച്ചവ്യാധി നിയന്ത്രണ നിയമം എന്നിവ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു ഗോപാലൻ നായരുടെ പരാതിയിലാണ് കേസ്. കെ എം അഭി എന്ന പേരായിരുന്നു അഭിജിത്ത് പരിശോധന സമയത്ത് നൽകിയിരുന്നത്. അഭിജിത്തിന്റെ കോവിഡ് പരിശോധന രജിസ്റ്റർ പുറത്തുവന്നു. രജിസ്റ്ററിൽ സ്വന്തം വിലാസവും ഫോൺ നമ്പരും നൽകിയിരുന്നില്ല. രോഗം സ്ഥിരീകരിച്ച ശേഷവും സ്വന്തം നമ്പർ നൽകിയിട്ടില്ല. കോവിഡ് പോസിറ്റീവായതിനാൽ 6 ദിവസമായി ക്വാറന്റൈനിലാണെന്നും സഹപ്രവർത്തകൻ ബാഹുൽ കൃഷ്ണയാണ് പരിശോധനയ്ക്ക് പേര് നൽകിയതെന്നും അഭിജിത്ത് വിശദീകരിച്ചു. സ്വർണ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യലിനുശേഷം എൻഐഎ വിട്ടയച്ചു. 9 മണിക്കൂർ സമയമായിരുന്നു ചോദ്യം ചെയ്യൽ. കേസിലെ രണ്ടാം പ്രതി സ്വപ്ന സുരേഷിനൊപ്പം ഇരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. ഇത് 3ാം തവണയാണ് ശിവശങ്കറിന് എൻഐഎ ചോദ്യം ചെയ്യുന്നത്. 2020 എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള എൻട്രൻസ് പരീക്ഷയുടെ ഫലം സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടു. 53,236 പേരാണ് റാങ്ക് പട്ടികയിൽ ഇടം നേടിയത്. എഞ്ചിനീയറിംഗിൽ കോട്ടയം ജില്ലയിൽ നിന്നുള്ള വരുൺ കെ എസിനാണ് 1ാം റാങ്ക്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഗോകുൽ ഗോവിന്ദ് ടി കെ, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള നിയാസ് മോൻ പി എന്നിവരാണ് 2, 3 റാങ്കിലെത്തിയത്. ഫാർമസി പ്രവേശന പരീക്ഷയിൽ തൃശൂർ സ്വദേശി അക്ഷയ് കെ മുരളീധരനാണ് 1ാം റാങ്ക്. സൌദി അറേബ്യയിലെ ദമാമിൽ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. ദമാം ദെഹ്റാൻ മോളിന് സമീപത്തുണ്ടായ അപകടത്തിലാണ് വയനാട് സ്വദേശി ചക്കരവീട്ടിൽ അബൂബക്കറിന്റെ മകൻ അൻസിഫ്, കോഴിക്കോട് മാങ്കാവ് സ്വദേശി അത്തക്കരവീട്ടിൽ സനദ്, മലപ്പുറം താനൂർ കുന്നുംപുറം സ്വദേശി തൈക്കാട് വീട്ടിൽ മുഹമ്മദ് ഷഫീഖ് എന്നിവർക്ക് ജീവൻ നഷ്ടമായത്. സൌദി ദേശീയ ദിന ആഘോഷം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു 3 പേരും. യുഎഇയിൽ ഇന്നും കോവിഡ് പോസിറ്റീവ് സംഖ്യ 1,000 മുകളിലാണ്. 1,002 പേർ പോസിറ്റീവായതോടെ യുഎഇയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 88,532 ആയി. അതിൽ 77,937 പേരുടെയും അസുഖം ഭേദമായിട്ടുണ്ട്. കോവിഡ് ബാധിച്ച് രാജ്യത്ത് ഒരാൾ കൂടി മരിച്ചതോടെ യുഎഇയിലെ കോവിഡ് മരണസംഖ്യ 407 ആയി ഉയർന്നു. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 19,164 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 12,82,963 ആണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 459 പേരാണ് കോവിഡ് ബാധിച്ച് മഹാരാഷ്ട്രയിൽ മാത്രം മരിച്ചത്. മഹാരാഷ്ട്രയിലെ കോവിഡ് മരണസംഖ്യ 34,345 ആയി ഉയർന്നു. മഹാരാഷ്ട്രയിൽ രോഗം സ്ഥിരീകരിച്ചവരിൽ ഇന്ന് മാത്രം 161 പോലീസുകാരുണ്ട്. മഹാരാഷ്ട്ര പോലീസ് സേനയിൽ 21,988 പേർക്കാണ് ഇതുവരെ രോഗം ബാധിച്ചിട്ടുള്ളത്. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ നില അതീവ ഗുരുതരമാണെന്ന് ചെന്നൈയിലെ MGM ഹെൽത്ത് കെയർ ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിലൂടെ അറിയിച്ചു. സാധ്യമായ എല്ലാ വൈദ്യസഹായവും അദ്ദേഹത്തിന് നൽകുന്നുണ്ടെന്നും ആശുപത്രിയുടെ അറിയിപ്പിലുണ്ട്. കോവിഡ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ഡെങ്കിപ്പനി കൂടി സ്ഥിരീകരിച്ചതായി NDTV റിപ്പോർട്ട് ചെയ്തു. പനി, ശ്വാസമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് എന്നിവയെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. തമിഴ്നാടനും DMDK നേതാവുമായ വിജയകാന്തിനും രോഗം സ്ഥിരീകരിച്ചു. വിജയകാന്തിനെ ചെന്നൈ രാമപുരത്തെ മിയോട്ട് ആശുപത്രിയിൽ ആണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്നും അദ്ദേഹം ഉടൻ രോഗമുക്തി നേടി ആശുപത്രി വിടാൻ സാധിക്കുമെന്നും ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കർണാടകയിലെ കോൺഗ്രസ് MLA ബസവ കല്യാൺ നാരായൺ റാവു കോവിഡ് ബാധിച്ച് മരിച്ചു. അദ്ദേഹത്തിന് 66 വയസ്സായിരുന്നു. ആറ്റമിക് എനർജി കമ്മീഷൻ മുൻ ചെയർമാനും ആണവ ഗവേഷകനുമായ പത്മശ്രീ ഡോക്ടർ ശേഖർ ബസു കോവിഡ് ബാധിച്ച് മരിച്ചു. അദ്ദേഹത്തിന് 68 വയസ്സായിരുന്നു. കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. മെക്കാനിക്കൽ എഞ്ചിനീയറായ ഡോക്ടർ ബസു ഇന്ത്യയിലെ ആണവ പദ്ധതികൾക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനിയായ INS അരിഹന്ദിനായി സങ്കീർണമായ റിയാക്ടർ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചവരിൽ ഡോക്ടർ ബസു ഉൾപ്പെടുന്നുണ്ട്. 2014 ഡോക്ടർ ബസുവിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. 51st ഗോവ രാജ്യാന്തര ചലച്ചിത്രമേള ജനുവരിയിലേക്ക് മാറ്റിവച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നവംബർ 20 മുതൽ 28 വരെ ഗോവയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന മേള ജനുവരി മാസത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഓസ്ട്രേലിയയുടെ മുൻ ക്രിക്കറ്റ് താരവും പരിശീലകനും കമന്റേറ്ററുമായ ഡീൻ ജോൺസ് മുംബൈയിൽ അന്തരിച്ചു. UAE നടക്കുന്ന IPLന്റെയും കമന്റേറ്ററായിരുന്നു അദ്ദേഹം. 1984-92 കാലഘട്ടത്തിൽ 8 വർഷത്തോളം ഓസ്ട്രേലിയൻ ജേഴ്സി അണിഞ്ഞു. 52 ടെസ്റ്റും 164 ഏകദിന മത്സരങ്ങളും കളിച്ചു. ടെസ്റ്റിൽ 11 സെഞ്ചുറിയും 14 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ 3,631 റൺസ് നേടിയിട്ടുണ്ട്. ഏകദിന ക്രിക്കറ്റിൽ 7 സെഞ്ചുറിയും 46 അർദ്ധ സെഞ്ചുറിയും നേടി അദ്ദേഹം 6,068 റൺസ് സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് നടന്ന മത്സരത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് 97 റൺസിന് വിജയിച്ചു. വിരാട് കോഹ്ലി നയിക്കുന്ന ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് 109 റൺസിനാണ് ഓൾ ഔട്ടായത്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ടീം നിശ്ചിത 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസെടുത്തു. IPL 13th സീസണിൽ ആദ്യമായി സെഞ്ചുറി നേടുന്ന കളിക്കാരൻ എന്ന റെക്കോർഡ് ലോകേഷ് രാഹുൽ സ്വന്തമാക്കി. പഞ്ചാബ് ടീമിന്റെ ക്യാപ്റ്റനും ഓപ്പണറുമായ ലോകേഷ് രാഹുൽ 69 പന്തിൽ 14 ബൌണ്ടറിയും 7 സിക്സറും സഹിതം 132 റൺസുമായി പുറത്താകാൻ നിൽക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടി മലയാളി താരം ഓപ്പണർ ദേവ്ദത്ത് പടിക്കൽ 1 റൺ നേടിയാണ് പുറത്തായത്. ആരൺ ഫിഞ്ച് 20 റൺസെടുത്തു. ഡിവില്ലിയേഴ്സ് 28 റൺസെടുത്തപ്പോൾ 30 റൺസെടുത്ത വാഷിംഗ്ടൺ സുന്ദർ ആണ് ബാംഗ്ലൂർ നിരയിലെ ടോപ് സ്കോറർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. സ്റ്റേ വിത്ത് അസ്.